2019 ജനുവരി 9 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ വി ആർ ജോഷിയുടെ ലേഖനം. സംവരണത്തിലെ ചതിയും വഞ്ചനയും. രാജ്യം വീണ്ടും സംവരണം ചർച്ച ചെയ്യുന്ന തിരക്കിലേക്ക് മാറുന്നു. പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഭരണഘടനാ തത്വങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ ചർച്ചകൾക്കൊക്കെ കളമൊരുക്കുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. സംവരണം എന്നത് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെടുത്തി അധികാര പങ്കാളിത്തവും അവസര സമത്വവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. അട്ടിമറിക്കപ്പെടാതിരിക്കാനും അവഗണിക്കാതിരിക്കാനും വേണ്ടി മൌലികാവകാശമായാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധികാരസ്ഥാനങ്ങളിൽ നിന്നും ജാതിയുടെ പേരിൽ അകറ്റി നിർത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസവും അഭിമാനവും വളർത്തി അധികാരത്തിന്റെ പങ്ക് നൽകുക എന്നതാണ് ഈ ഭരണഘടനാ വ്യവസ്ഥയുടെ അന്തസ്സത്ത. മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കുന്നതിനോ തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനോ ലക്ഷ്യമിട്ട ഒരു പരിപാടിയല്ല ഇത്. അവസരങ്ങളിലും പദവികളിലും തുല്യത ഉണ്ടാവുകയും വിവേചനം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും സമത്വമുള്ളവരായി മാറണം എന്ന സങ്കല്പമായിരുന്നു ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തുന്നതിലൂടെ ഭരണഘടനാ നിർമ്മാതാക്കളും അതിനു പിന്നിൽ പ്രവർത്തിച്ച ദേശീയ നേതാക്കളും ആഗ്രഹിച്ചിരുന്നത്. അധികാരവും പദവിയും കൈവശം വച്ചിരുന്നവർ അതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ അവസരം ലഭിക്കാതിരുന്നവർക്ക് അത് ലഭ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ അവ കൈവശം വെച്ച് അനുഭവിച്ചിരുന്നവർ അത് കൈമാറുന്നതിന് ഒരിക്കലും അനുകൂലമായിരുന്നില്ല. അവ നിലനിർത്തുന്നതിനാവശ്യമായ കൌശലങ്ങളും തന്ത്രങ്ങളും അവർ മെനഞ്ഞുകൊണ്ടിരുന്നു. അത്തരം ആളുകളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് സാമ്പത്തികാടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകുന്നവർ ശ്രമിക്കുന്നത്. അധികാര പങ്കാളിത്തം ഇല്ലാതിരുന്ന അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അത് ഉറപ്പാക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അതിന് ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒബിസി വിഭാഗങ്ങൾക്ക് അധികാര പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഉദ്യോഗ സംവരണം നടപ്പാക്കി തുടങ്ങിയത് മണ്ഡൽ കേസിലെ 16/11/1992 വിധിയെ തുടർന്ന് 1993 മുതൽ മാത്രമാണ്. അന്ന് ബിപി മണ്ഡൽ ശേഖരിച്ച കണക്ക് പ്രകാരം രാജ്യത്തെ ജനങ്ങളിൽ 52% മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ഈ ജനവിഭാഗത്തിന് ഉദ്യോഗ തലത്തിലുണ്ടായിരുന്ന പങ്കാളിത്തം 4.69% മാത്രമായിരുന്നു. ഇവർക്ക് 52% സംവരണം അനുവദിക്കേണ്ടിയിരുന്നു. എന്നാൽ സംവരണത്തിനായി നീക്കിവെക്കുന്ന പദവികൾ 50% കവിയരുതെന്ന ചില കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഒബിസി സംവരണം 27% പരിമിതപ്പെടുത്തുകയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിന് 15% പട്ടികവർഗ വിഭാഗത്തിന് 7.5% സംവരണം അവരുടെ ജനസംഖ്യാനുപാതികമായി നിലവിലുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്താണ് ഈ പരിമിതപ്പെടുത്തൽ ആവശ്യമായി വന്നത്. ഇപ്രകാരം ഒബിസി സംവരണം ഏർപ്പെടുത്തിയപ്പോൾ പിന്നാക്ക സമുദായങ്ങളിലെ ക്രീമിലെയർ എന്ന ഒരു വിഭാഗത്തെ ഒഴിവാക്കുകയുണ്ടായി. തൽഫലമായി യോഗ്യതയുണ്ടായിരുന്നവർക്ക് അർഹതയില്ലാത്ത അവസ്ഥയും അർഹതയുണ്ടായിരുന്നവർക്ക് യോഗ്യതയില്ലാത്ത ആ സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. അധികാര പങ്കാളിത്തം തടയുന്നതിന് ഭരണം നിയന്ത്രിച്ചിരുന്ന സംവരണ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു കൌശലമായിരുന്നു ക്രീമിലെയർ വ്യവസ്ഥ ഏർപ്പെടുത്തൽ. അതിനെ തുടർന്ന് അധികാരമുള്ള ഉയർന്ന തസ്തികകളിലും ഉന്നത ബിരുദവും സാങ്കേതിക പരിജ്ഞാനവും ആവശ്യമായ ഒട്ടനവധി തസ്തികകളിൽ അർഹരായവരെ ലഭിക്കാതെ തസ്തികകൾ ഒഴിഞ്ഞുകിടന്നു. സംവരണം 1993 ഏർപ്പെടുത്തി 25 വർഷത്തിന് ശേഷവും 2018 ലഭ്യമായ കണക്കുകൾ പ്രകാരം ഒബിസി പ്രാതിനിധ്യം കേന്ദ്ര ഉദ്യോഗ മേഖലയിൽ കേവലം 6.9% മാത്രമാണ്. കേരള സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള സംവരണം 1958 നിലവിൽ വന്ന KS&SSR പ്രകാരം ഒബിസി വിഭാഗത്തിന് 40% പട്ടിക വിഭാഗത്തിന് 10% 2002 പിന്നോക്ക സമുദായങ്ങളുടെ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തിയ ജസ്റ്റിസ് KK നരേന്ദ്രൻ കണ്ടെത്തിയത് പിന്നാക്ക സമുദായങ്ങൾക്ക് സംവരണത്തിലൂടെ നീക്കിവെച്ച തസ്തികകളിൽ പോലും പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. സംവരണത്തോടൊപ്പം മെറിറ്റിലൂടെയും ഉദ്യോഗത്തിലെത്തി മതിയായ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടിയിരുന്നു. എന്നാൽ മതിയായ പങ്കാളിത്തം എത്തിയില്ല എന്ന് മാത്രമല്ല സംവരണ തോത് പോലും പൂർത്തിയാക്കാനായില്ല എന്നതായിരുന്നു വസ്തുത. ഈ സാഹചര്യത്തിൽ വേണം ഇപ്പോഴത്തെ സാമ്പത്തിക സംവരണ നീക്കത്തെ വിലയിരുത്തുവാൻ. സാമ്പത്തിക സംവരണവും മുന്നോക്ക ജാതികൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ആയിരിക്കാം ഭരണഘടനാ ഭേദഗതിക്ക് സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സർക്കാർ അധികാര പങ്കാളിത്തത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഭരണഘടനാ ഭേദഗതിക്ക് ശ്രമിക്കേണ്ടിയിരുന്നത്. അധികാരം പങ്കുവെക്കാൻ തയ്യാറല്ലാത്തവനെ സംരക്ഷിക്കുവാനുള്ള നീക്കത്തിന് ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും നീതി നിഷേധവുമാണ്. ഭരണഘടനാ ഭേദഗതി വേണ്ടിയിരുന്നത് പങ്കാളിത്തം ഇപ്പോഴും എത്തിച്ചേരാത്ത പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തോത് 27% നിന്നും 52% ഉയർത്തുന്നതിനും അവസരം നിഷേധിക്കുന്ന ക്രീമിലെയർ വ്യവസ്ഥ ഒഴിവാക്കുന്നതിനും വേണ്ടി ആവണമായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിരുന്നത് സാമ്പത്തികോന്നമന പരിപാടികളാണ്. അത് ശക്തിപ്പെടുത്തുകയും മതിയായ തുക കണ്ടെത്തി അത്തരക്കാർക്ക് ലഭ്യമാക്കുകയുമായിരുന്നു ഭരണാധികാരികൾ നിർവഹിക്കേണ്ടിയിരുന്ന കടമ. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും അധികാരികളുടെയും നയവും ആദർശവും നിലപാടും പ്രായോഗികതലത്തിൽ വരുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന കൗശലം സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. CPMഉം നായർ സർവീസ് സൊസൈറ്റിയും ജാതി സംവരണം നിർത്തലാക്കണമെന്നും പാവപ്പെട്ടവർക്ക് സാമ്പത്തികാടിസ്ഥാനത്തിൽ സംവരണം നൽകണമെന്നുമാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇരുകൂട്ടരും ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് മുന്നോക്ക ജാതികൾക്ക് മാത്രമായ സംവരണമാണ്. ജാതിയും മതവുമൊക്കെ ഒഴിവാക്കണമെന്നും വർഗ്ഗപരമായ സ്ഥിതിയാണ് ഉണ്ടാവേണ്ടതെന്നും ഇവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുന്നോക്ക ജാതിയിൽപ്പെട്ടവർ എന്ന പ്രയോഗം ഒഴിവാക്കി പാവപ്പെട്ടവർ എന്ന് മാത്രം തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെയായാൽ ജാതിയും മതവുമൊക്കെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന പട്ടിക പിന്നാക്ക വിഭാഗങ്ങൾപ്പെട്ടവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താനാവുമായിരുന്നു. മുന്നോക്ക ജാതി എന്ന് നിർബന്ധപൂർവ്വം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിൽ നിന്നും ഇവരുടെ നയത്തിന്റെയും ആദർശത്തിന്റെയും പൊള്ളത്തരം പുറത്തുവരുന്നു. ഇനി മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് 10% സംവരണം അനുവദിക്കുമ്പോൾ ഈ സംവരണത്തോത് നിശ്ചയിച്ചതിന്റെ യുക്തി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ OBC വിഭാഗം 55%, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും 25% വരും. മൊത്തത്തിൽ പട്ടിക പിന്നാക്ക വിഭാഗങ്ങൾ ആകെ ജനസംഖ്യയുടെ 80%. സംവരണത്തെ അട്ടിമറിക്കാൻ താല്പര്യമുള്ള ചില ആളുകൾ ചില സാമ്പിൾ സർവേകളും തൽപര കക്ഷികളുടെ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിച്ച് ഈ ജനസംഖ്യാ പ്രാതിനിധ്യത്തെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1993 ശേഷം കൂടുതൽ സമുദായങ്ങൾ OBC പട്ടികയിൽ എത്തിച്ചേർന്നതും ഇതര മുന്നോക്ക സമുദായങ്ങളെ അപേക്ഷിച്ച് പട്ടിക പിന്നാക്ക വിഭാഗങ്ങളുടെ ജനന നിരക്കിലുള്ള വർധനവുമാണ് ഈ വർദ്ധിച്ച പങ്കാളിത്തത്തിന് കാരണം. നിലവിൽ ജനസംഖ്യയിൽ 20% മാത്രം വരുന്ന മുന്നോക്ക സമുദായങ്ങളാണ് അധികാരത്തിന്റെ 80% അനുഭവിക്കുന്നത്. 55% OBC 27%, 25% പട്ടിക വിഭാഗങ്ങൾക്ക് 22.5% നിലവിലുള്ള സംവരണം. കേവലം 20% മാത്രം വരുന്ന മുന്നോക്ക സമുദായങ്ങൾക്കാണ് വീണ്ടും 10% സംവരണം ഏർപ്പെടുത്തുവാൻ നീക്കം നടത്തുന്നത്. യഥാർത്ഥത്തിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള സംവരണത്തോത് ഉയർത്തുകയും തടസ്സങ്ങൾ നീക്കം ചെയ്യുകയുമാണ് വേണ്ടത്. ഇതിലേക്കാണ് ഭരണഘടനാ ഭേദഗതി ഉണ്ടാവേണ്ടത്. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ മുഴുവൻ പട്ടിക പിന്നാക്ക വിഭാഗ സംഘടനകളും നേതാക്കളും ഒത്തൊരുമിക്കേണ്ടതുണ്ട്. ഈ ഒരുമയും ചെറുത്തുനിൽപ്പും അവകാശ സമ്പാദനവുമാകണം സാമൂഹ്യനീതി ആഗ്രഹിക്കുന്ന ഭരണഘടനയെ അംഗീകരിക്കുകയും അതിനോട് കൂറുപുലർത്തുകയും ചെയ്യുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ചുമതല. ഇപ്പോൾ നടക്കുന്നത് അന്ധനായ വ്യക്തിയുടെ സ്വത്തുവകകൾ തട്ടിയെടുക്കുവാൻ കാണിക്കുന്ന തന്ത്രവും വൈകല്യമുള്ളവനെ തോൽപ്പിക്കുവാൻ നടത്തുന്ന കായികാഭ്യാസ പ്രകടനവും മാത്രമാണ്. രാജ്യത്തെ ഭൂരിപക്ഷം പിന്നോക്ക ജനതയും അന്ധന്റെയും വൈകല്യമുള്ളവന്റെയും അവസ്ഥയിലാണ്. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നവൻ വിത്തെടുത്ത് കുത്തി കഞ്ഞിവെച്ചും ആഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കും. അതവന്റെ കുറ്റമല്ല, ഗതികേടാണ്. ഇത്തരം ഗതികേടുകളെയും ദൗർബല്യങ്ങളെയും ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും തള്ളിപ്പറയുവാനും തള്ളിക്കളയുവാനും അധസ്ഥിത പിന്നോക്ക ജനത തയ്യാറാവുമ്പോൾ മാത്രമേ സാമൂഹ്യനീതിയും അധികാര പങ്കാളിത്തവും അതിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യവും കൈവരികയുള്ളൂ. അതിനുള്ള പോരാട്ടത്തിന് തയ്യാറാവുക.